ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഇവിടെയും മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ ദേവിദാസന്മാർ, ശേഷാൽ കേരള പെന്തക്കോസ്റ്റൽ ചർച്ച് ടൊറോണ്ടോ സഭയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്നവർ, പാസ്റ്റർ സാമുവൽ മാത്തൻ അവറുകൾ, പാസ്റ്റർ ജോയൽ ജോൺ, മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം, സകല വിശുദ്ധന്മാർക്കും വിനയപൂർവ്വം സ്നേഹവന്ദനങ്ങൾ. ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറയാതെ പോകുന്നത് ദൈവസന്നിധിയിൽ നന്ദിയില്ലായ്മയാകുമെന്ന് എനിക്കറിയാം. എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള സഭയിലെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള പ്രിയ ലൂക്കോച്ചായൻ, സഹോദരന്മാരായ സാംകുട്ടി, ജെറി, മോനച്ചൻ, ജോസ്, സാബു, ഫിന്നി, എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള പ്രിയ ബ്രദർ തോംസൺ, റോഷൻ, സകല വിശുദ്ധന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. രണ്ട് ഭാഷകൾ തുടർച്ചയായി ഉപയോഗിക്കുവാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു നറേറ്റ് ദ നട്ട്ഷെൽ ഓഫ് മൈ മെസ്സേജ് ഇൻ ഇംഗ്ലീഷ് ഫോർ അവർ ചിൽഡ്രൻ ആൻഡ് യൂത്ത്. പ്രകാരം ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളോട് ഒരുമിച്ച് ദൈവജനം പങ്കുവെക്കുവാൻ അവസരമുണ്ടായതിൽ സന്തോഷമുണ്ട്. അതിനവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ സജീം അവറുകളോടും സഭയുടെ ബോർഡിനോടും എനിക്ക് സഹോദര തുല്യനായ ബ്രദർ സാംകുട്ടിയോടും ഒക്കെയുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിനും നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുന്നതിനും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിനുമൊക്കെ നിങ്ങൾക്കിടയായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. യു മൈറ്റ് ഹാവ് ഹേർഡ് തിയോളജി ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇസ്രയേൽ ഇൻ റിലേഷൻ വിത്ത് യുവർ തീം നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. ബട്ട് ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദ വൺ ആൻഡ് ഓൺലി ട്രൂത്ത് വിച്ച് വി ഓൾ ഷുഡ് നോ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ റിലേഷൻ വിത്ത് അവർ ഇറ്റേണൽ ലൈഫ് നത്തിങ് ബട്ട് ക്രൈസ്റ്റ്. ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ ചേഞ്ചസ് മാൻ ആൻഡ് നോട്ട് ഗോഡ്. അവർ ഗോഡ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ, ബട്ട് വി നീഡ് ചേഞ്ചസ്. ഐ തിങ്ക് ഫോർ ദ ലാസ്റ്റ് സെവൻ ഡേയ്സ് യു കുഡ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ ചേഞ്ചസ്. That's why I use the word you might have repented. You might have come so closer with our Heavenly Father by this time. We need changes. We read in the Bible, especially in John chapter 17, verse 17. Ninde vajanam satyamagunu, satyathal avare vishuddhikarikkaname. Your word is truth. Sanctify them in the truth. We are saved by the blood of Jesus Christ, but every day we are getting sanctification by His word. Naam Yesu Christuvinte rakthathal shuddhikaranam praapichavaraanengilum oro divasavum deiva vajanathalulla shuddhikaranam naam praapikkendathu nammude oro kootaimeyilum oro vajana vaayineyilum oro vajana dhyanathilum ee shuddhikaranam sambhavichukondirikkanam എന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇങ്ങനെ നാം വായിക്കുന്നു, ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. ലിവിങ് മീൻസ് ദ പീപ്പിൾ ദോസ് ഹു ഡോണ്ട് ഹാവ് ലൈഫ് വിൽ ഗെറ്റ് ലൈഫ്. ദ പീപ്പിൾ ദോസ് ഹു ആർ നോട്ട് ആക്റ്റീവ് വിൽ ബി ആക്റ്റീവ്. വെൻ ദ വേർഡ് ഓഫ് ഗോഡ് വർക്ക് ഇൻ അസ് വി ക്യാൻ ബി ആക്റ്റീവ്. ഐ ടെൽ യു sincerely that today's our meeting will help us to get the power of the word of God. It has to be revealed through our life. The people, those who don't have life, will get life, and the people, those who are inactive, will be active. Namukku chaithanyam tharunna namme jeevippikkunna devathinte vadanam thirchayayum nammil pravarthikkum. Adinai samarpanathode നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. We know that the age in which we are is a difficult time. No one knows or no one will be answered to a question, what would be in future? If you ask this question to the people in and around us, whether Christian or non-Christian, whoever it may be, irrespective of language, culture, irrespective of all their situations, they never say any answer. They don't have the answer of what would be in future. That is the situation of this pandemic. But if somebody asks a question, why COVID-19 to the church? I do believe that I have an answer. The answer is that it is for the self-examination and repentance for the church. എന്തുകൊണ്ട് ഈ COVID-19 എന്ന് ചോദിച്ചാൽ സഭയുടെ മാനസാന്തരത്തിനും സഭയുടെ സ്വയം പരിശോധനയ്ക്കും എന്നാണ് ഞാൻ മറുപടി പറയും. പ്രിയ സഹോദരങ്ങളെ, എന്ത് ഭാവിയിൽ സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നമുക്ക് മറുപടി കാണില്ല. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ജീവിത സാഹചര്യം ഉണ്ടായാലും അതൊന്നും നമ്മുടെ ദൈവം അറിയാതെയല്ല, അതൊന്നും ദോഷത്തിനല്ല, തിന്മയ്ക്കല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് സഭയിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ല. വളരെ കൃത്യതയോടെ പറഞ്ഞാൽ സഭയിൽ പോകുന്ന ആളുകളിൽ 20% പുറകോട്ട് പോകുന്ന പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു സർവേ. പ്രിയ സഹോദരങ്ങളെ, നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരേണ്ടവരും നാം പ്രതീക്ഷിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ടവരുമാണ്. നിശ്ചയമില്ലാത്ത രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വി ആർ ഇൻ ദ ഫ്രണ്ട് ഓഫ് ടു അൺസർട്ടിനിറ്റീസ്. വൺ ഈസ് അവർ ഡെത്ത്, അനദർ ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. വി ഡു നോട്ട് നോ വാട്ട് വുഡ് ഹാപ്പൻ ഇൻ ദ ഫസ്റ്റ്. വാട്ട് എവർ ഹാപ്പൻസ് ഫോർ എ ക്രിസ്ത്യൻ, ഇറ്റ് ഈസ് നോട്ട് എ ട്രാജഡി, ഇറ്റ് ഈസ് ആൻ അക്സെപ്റ്റൻസ് ടു ദ ഹെവൻലി ഹോം. ദെർഫോർ we must be careful and be ready at any time our master comes. We have to express our love towards God in a difficult situation. It is easy to serve God if everything goes well. All do it. Even Satan said the same thing to God about Job. God, you kept him, you have fenced him, that's why he follows you. Then God said, then do whatever things you want to do against him. Satan did all the mischievous things, but Job was steadfast in his faith. We must express our love towards God in our difficult situations. Dear beloved, we have to express our love in all the situations of our life which God gives us. There is a word in 2 Peter chapter 3 verse 18. 2 Peter 3 verse 18. Yeah. Okay. But grow in the grace and knowledge of our Lord and Savior Jesus Christ. To him be the glory both now and to the day of eternity. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. We have to grow in the grace and knowledge of our Lord Jesus Christ. We know that we have heard a lot of sermons about grace. Almost 90% of the preachers are preaching about the grace. There is a stream of teachings in Gospel of Grace. There is hyper grace theology even, but nobody is speaking about the knowledge of our Lord and Savior Jesus Christ. നമുക്കറിയാം കൃപയെക്കുറിച്ചുള്ള പ്രസംഗമാണ് 90% നാം കേൾക്കുന്നത്. കൃപയുടെ സുവിശേഷം പോലും പ്രസംഗിക്കുന്നുണ്ട്. ഹൈപ്പർ ഗ്രേസ് തിയോളജി പോലും ഇന്ന് നിലവിലുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അതേക്കുറിച്ച് എത്ര നാം കേൾക്കുന്നു, എത്രമാത്രം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളർന്നിരിക്കുന്നു, അതേ വ്യക്തിപരമായി യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനായി ദൈവം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയമായി നാം ഈ കാലത്തെ കാണണം. വി ഹാവ് ടു സീ ദിസ് ടൈം, പാൻഡമിക് ടൈം, വിച്ച് ഈസ് ഗിവൺ ടു അസ് ബൈ ഗോഡ് ടു ഗ്രോ ഇൻ ദ നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഫോർ അവർ മെഡിറ്റേഷൻ വി വിൽ റീഡ് എ വേഴ്സ് ഫ്രം എഫേഷ്യൻസ് ചാപ്റ്റർ 3 verses 17 to 19, but I read only one sentence of verse 17, so that Christ may dwell in your hearts through faith. Christu vishwasathal ningalude hridayangalil vasikkanam. Dear ones, we are saved. We are following Lord Jesus Christ. We obeyed the commandments of Jesus, but how it is happening, or what is the need of Christ dwell in our hearts? What is the relevance of this verse? Usually we may think, but I tell you, in the beginning, this letter is written to the people at Ephesus. They were called as saints. Ephesians chapter 1 verse 1, saints and believers. They are saints, but it is written to the saints that Christ should live in you. Christ may dwell in your hearts. Dear ones, we be very careful of our relationship with our Lord and Savior Jesus Christ. രണ്ടാമത്തെ അധ്യായം എഫേസ്യ ലേഖനം അവസാനിക്കുന്നത് സഭയെക്കുറിച്ച് പറഞ്ഞ മാത്രമല്ല, മൂന്നാമത്തെ അധ്യായത്തിൽ വായിച്ച വാക്യത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നാണ് പറയുന്നത്. അതൊരു വിരോധാഭാസമായി ഒരുപക്ഷെ നമുക്ക് തോന്നി എന്ന് വരാം. എന്നാൽ കാരണം ഒന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധന്മാരും എഫസോസിലുള്ള വിശ്വാസികളുമായവർക്കാണ് ലേഖനം എഴുതുന്നത് എന്ന് 1:1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധന്മാരായ വിശ്വാസികളായ ആളുകളോട് പറയുകയാണ് ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അത് വിരോധാഭാസമായി തോന്നിയെന്ന് വരാം. എന്നാൽ അങ്ങനെയല്ല. ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം നാം ശ്രദ്ധിക്കുമ്പോൾ അത് കേവലം എഫസോസിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയല്ല, അത് എല്ലാ കാലത്തും എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ് സാരം. രണ്ടാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് തന്നെ സഭ എന്ന കെട്ടിടത്തെക്കുറിച്ച് പറഞ്ഞാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസ്താവനയിലും സഭയെക്കുറിച്ചുള്ള എംഫസൈസ് നമ്മൾ കാണുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 16:18, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്. അപ്പോസ്റ്റൽ പോൾ ഓൾസോ സ്പീക്സ് അബൌട്ട് ചർച്ച് ഇൻ മെനി ലെറ്റേഴ്സ്. May I ask you a question, dear ones? Is the word church is important and great in your heart? In our life and prayer, do we give importance to church, or for us, or our family, or our job, or our material things? നമ്മുടെ ജീവിതത്തിലും സഭയാണോ വലുത്? നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലും സഭയ്ക്കാണോ പ്രാധാന്യം? അതോ നാം എന്ന വ്യക്തിക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജോലിക്കും വസ്തുവകകൾക്കുമൊക്കെയാണോ? എങ്കിൽ തെറ്റിപ്പോയി. ഐ സെഡ് വി ഓൾ മസ്റ്റ് നോ ദാറ്റ് വി മസ്റ്റ് നോ ദാറ്റ് Jesus is the only one and to whom we have to be acknowledged. Yeshu enna ega vyaktiye kurichulla arivilum parijnanathilum nam varthikkathadathol നമുക്ക് ദൈവകൃപയിൽ വർദ്ധിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് സാരം. എഫെസ്യ ലേഖനം 1:22 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവനെ സർവത്തിനും മീതെ തലയാക്കി, ആൻഡ് ഹി പുട്ട് ഓൾ തിങ്സ് ഇൻ സബ്ജക്ഷൻ അണ്ടർ ഹിസ് ഫീറ്റ് ആൻഡ് ഗേവ് ഹിം ആസ് ഹെഡ് ഓവർ ഓൾ തിങ്സ് ടു ദ ചേർച്ച്. സഭയ്ക്ക് സകലത്തിനും ക്രിസ്തുവിനെ തലയാക്കി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഫേസർ 1:23 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിച്ച് ഈസ് ഹിസ് ബോഡി ദ ഫുൾനെസ് ഓഫ് ഹിം ഹു ഫിൽസ് ഓൾ ഇൻ ഓൾ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇഫ് ഐ സ്പീക്ക് പാരഫ്രൈസ്ലി ഇറ്റ് ഷുഡ് ബി സെഡ് ലൈക്ക് ദിസ്, Father God gave his son Jesus Christ to the church. ക്രിസ്തുവിനെയാണ് പിതാവ് സഭയ്ക്ക് കൊടുത്തത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, ആ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്രിസ്തുവിനെ സഭയ്ക്ക് നൽകപ്പെട്ടു എന്നുള്ളത്. സഭയ്ക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്രിസ്തു. ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ് ടു ദ ചേർച്ച്? നത്തിങ് ബട്ട് ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് അലോൺ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനമുള്ളവരായി, ക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധമുള്ളവരായി, ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ പ്രത്യാശയുള്ളവരായിട്ട് നാം ജീവിക്കണം. ഇങ്ങനെയല്ലേ നാം വായിക്കുന്നത്, ഇന്ന് നാം അവനെ കാണാതെ സ്നേഹിക്കുന്നു, ഒരു ദിവസം നാം അവനെ മുഖാമുഖം കാണും. Now we love Jesus without seeing, but we will see him face to face. That is our hope. Christ is our head. Christ is our master. Christ is our Lord. Christ is our Savior, to whom we have a close relationship. Yesu Christuvinte padippikkalum shusrushiyum ishtapadatha ആരും ലോകത്തിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു അളവിൽ ആളുകൾ ഇഷ്ടപ്പെടും. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ പോയി പഠനം നടത്തിയിട്ടുള്ള ആളുകൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭാരതത്തിന്റെ പ്രഥമ ശില്പികൾ, ഇവരൊക്കെ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകൾ കോട്ട് ചെയ്യുമായിരുന്നു. ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ എല്ലാവരും തന്നെ യേശുവിനെ ഇഷ്ടപ്പെടും. എന്നാൽ അതല്ല ആവശ്യം. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലൂടെ ക്രിസ്തു മഹത്വപ്പെടണം. ക്രൈസ്റ്റ് ഹാസ് ടു ബി ഗ്ലോറിഫൈഡ് ത്രൂ ഹിസ് ബോഡി ചേർച്ച്. ആ എഫസൈസ് നാം ഒരിക്കലും മറക്കരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലും യെരുശലേം ദേവാലയത്തിലും ദൈവം വസിച്ചിരുന്നു. ദൈവത്തിന്റെ വീടായിരുന്നു യെരുശലേം ദേവാലയം, ദൈവത്തിന്റെ ഭവനമായിരുന്നു. The temple at Jerusalem was God's home. That was the dwelling place of God. People considered the Holy of Holies. Whereas in New Testament, God who dwells in the heart of the people. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പിതാവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ വചനത്തെ സ്നേഹിക്കുന്നു. ഞാനും പിതാവും അവനിൽ വാസം ചെയ്യും. ഇൻ ന്യൂ ടെസ്റ്റമെന്റ് അവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് വെരി ഈസി ടു പ്ലേസ് ദ ബോഡ്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഫാമിലി അറ്റ് അവർ ഡോർ പോസ്റ്റ് ആൻഡ് റൈറ്റ് എ ബാനർ. ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി ആൻസർ ഇൻസൈഡ് ദ ചേർച്ച്. ഇറ്റ് ഈസ് വെരി ഈസി. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ഈ വീടിന്റെ നായകനെന്ന കട്ടിളപ്പടിയിൽ ബോർഡ് വെക്കുന്നതും, സഭയുടെ ഉള്ളിൽ ക്രിസ്തു ഏക ഉത്തരമെന്ന് എഴുതുന്നതും വലിയ കാര്യമല്ല. ദാറ്റ് ഈസ് ഈസി, ഓൾ ക്യാൻ ഡു. ബട്ട് ക്രൈസ്റ്റ് ഡ്വൽ ഇൻ ദ ഹാർട്ട് ഓഫ് ദ പീപ്പിൾ ഈസ് ഹാർഡ്. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വസിപ്പിക്കുക എന്നുള്ളത് വിഷമകരമാണ്. അത് ഈസിയായ ഒരു കാര്യമല്ല എന്നത് നിങ്ങൾ ഓർക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് എല്ലാ കാലത്തെയും ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കാത്തിടത്തോളം ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുമെന്നുള്ളതാണ് സത്യം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് കേവലം നമ്മുടെ വാക്കുകളിലല്ലോ, നമ്മുടെ ഹൃദയത്തിലും മനസ്സിൻ്റെ ആഴത്തിലും പതിയേണ്ടതും ഉണ്ടാകേണ്ടതും. ഫെയ്ത്ത് ഷുഡ് നോട്ട് ബി ഇൻ അവർ ടങ്സ് ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഡീപ്ലി റൂട്ടഡ് ഇൻ അവർ ഹാർട്ട്, ദെൻ ഓൺലി ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അസ്. ഇൻ ദ സെയിം വേ ക്രൈസ്റ്റ് ഹാസ് ടു ഇൻഹബിറ്റ് ഇൻ അവർ ഹാർട്ട് permanently. Christ has to live in our heart. That's what Bible says. I tell you a verse, Proverbs chapter 14 verse 14. Proverbs 14 14. The backslider in heart will have his fill of his own ways. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. അപ്പോൾ ഒരുവന്റെ വിശ്വാസത്യാഗം സംഭവിക്കുന്നത് ഹൃദയത്തിലാണ് ആദ്യം സംഭവിക്കുന്നത്. ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ നടപ്പിൽ ഉത്സാഹമായിരിക്കും. നടപ്പിൽ മടുപ്പുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഹൃദയത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതെ പ്രിയ സഹോദരങ്ങളെ, ദ ബാക്ക് സ്ലൈഡിങ് ഹാർട്ട് ഷുഡ് നോട്ട് ബി ഫോർ അസ്. വി മസ്റ്റ് ബി എന്തൂസിയാസ്റ്റിക്, വി മസ്റ്റ് ബി സെലസ് ഇൻ സ്പിരിറ്റ്, ദെൻ ഓൺലി അവർ പ്രാക്ടിക്കൽ ലൈഫ് ഓൾസോ വിൽ ബി ആക്റ്റീവ്. അപ്പോസ്റ്റൽ പോൾ, ഹി മിനിസ്റ്റേഡ് ആൻഡ് ഹി പ്രേഡ് by considering the establishment of church and the personal edification of each believers. പോസലായ പൗലോസ് ശുശ്രൂഷിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം സഭ എന്ന ലക്ഷ്യം മുൻനിർത്തി വ്യക്തിപരമായി ക്രിസ്തുവിൽ വളരുന്നതിനു വേണ്ടിയായിരുന്നു എന്നത് നിങ്ങൾ ഓർക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് വി ഹാവ് ടു ഡു ടു ഇൻഹബിറ്റ് ക്രൈസ്റ്റ് ഇൻ അവർ ഹാർട്ട്? എഫേസ്യ ലേഖനത്തിൽ രണ്ട് പ്രാർത്ഥനകളാണ് നമ്മൾ കാണുന്നത്. ദേർ ആർ ടു പ്രേയേഴ്സ് ഇൻ ദ ബുക്ക് ഓഫ് എഫേഷ്യൻസ്. വൺ ഈസ് ചാപ്റ്റർ 1 വേഴ്സസ് 15 ടു 23. സെക്കൻഡ് ഈസ് ചാപ്റ്റർ 3 14 ടു 21. ദ കണ്ടന്റ് ഓഫ് ബോത്ത് പ്രേയേഴ്സ് ആർ സെയിം. രണ്ട് പ്രാർത്ഥനകളുടെയും ഉള്ളടക്കം ഒന്ന് തന്നെയാണ്. Chapter 1 verse 17, it is written that pidavaya devathode devam avarku christuvine ariyuvan jnanathindeyum velippadindeyum aathmavine nalguvan vendi prarthichu. Paul was praying for them to have the revelation of the knowledge, revelation of the knowledge to know Christ, know God. Verse 23 il varumbol christuvineyana sabhikku nalgapettathu aa christuvine aduthariyuvan vendi prarthichu ennaanu naam manasilakkendathu. Today unfortunately the people, those who hear the word revelation, they will think about to know about their future. Nirbhagya vashal innu velippadu nalla vaakku kelkumbide aalukalokku chindikkunnathu bhavi ariyanulla upadhi aayittana. Ivide Paulus adalla parayunnathu Christuvine ariyanulla jnanathindeyum velippadindeyum aathmavine avarku kodukkanam enna. We must have a revelation and knowledge to know Christ. അങ്ങനെ ആ ഒരു വെളിപ്പാടിൽ ക്രിസ്തുവിനെ അറിയുന്നതിൻ്റെ വ്യത്യസ്തത അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലൂടെ നാം കാണുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഐ മേ നോ ഹിം, അവനെ എനിക്കറിയണം. ആ അറിയുക എന്നുള്ള വാക്കിൽ ഒരു പെരിഫറലായിട്ടുള്ള ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു അറിവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മറിച്ച് പറയുന്നത് ഐ മേ അറ്റൈൻ ടു ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ്, നോട്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഒബ്റ്റെയിൻഡ് ഇറ്റ്, ഹാവ് ഓൾറെഡി ബിക്കം പെർഫെക്റ്റ്. സി ദാറ്റ് ഐ മേ നോ ഹിം ആൻഡ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ് being conformed to his death, to conform to his death, that's what he says. We all like to know about Christ, but no one is like to conform in his death. No one likes suffering of Christ. We like holy prosperity. See the difference between our peripheral knowledge about Christ and the revelation to know Christ. ക്രിസ്തുവിനെ അറിയാനുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസവും പുറമേ നാം ക്രിസ്തുവിനെ അറിയുന്നതും തമ്മിലുള്ള മാറ്റമാണ്. പുറമേ നാം ക്രിസ്തുവിനെ അറിയുമ്പോൾ ക്രിസ്തുവിൽ നിന്നും നന്മകൾ ലഭിക്കണമെന്ന് മാത്രമേ നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാകൂ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്കുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മുഴു ജീവിതവുമായി താതാത്മ്യപ്പെടുന്ന, അതിനെ അനുഭവിച്ചറിയുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുകയുള്ളൂ. ആ അർത്ഥത്തിലാണ് പൗലുസ് പറയുന്നത്, എനിക്ക് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം, എനിക്ക് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിക്കണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിക്കണം. ഇതാണ് പൗലുസ് പറയുന്നത്. ആ വെളിപ്പാട് വലിയ വെളിപ്പാടാണ്. പ്രിയ സഹോദരങ്ങളെ, അൺഫോർച്യുനേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് ഈസ് we all know the peripheral knowledge about our Lord Jesus Christ. No one is happy and willing to know Christ more and more in depth by having the gift of the revelation to know Christ with knowledge. Aa arthathil nammal karthavine ariyanam ennaanu ivide arthamaakkunnathu. Idonnum ketarivalla, idokke ketarinjittundu naam, pakshe idokke anubhavichariyanam ennaanu paulus parayunnathinte saaram. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയണം. വി ഹാവ് ടു എക്സ്പീരിയൻസ് ക്രൈസ്റ്റ്, വൺ ഹൂ സഫേർഡ് ഇൻ ഓൾ തിങ്സ് എക്സെപ്റ്റ് സിൻ. നമുക്ക് തുല്യനായി, ഹി വാസ് ഈക്വൽ, ഹിസ് ലൈഫ് വാസ് ഈക്വൽ ടു അവർ ലൈഫ് വൈൽ ഹി വാസ് ഓൺ ദിസ് എർത്ത്. നമ്മളതിനെ അനുഭവിച്ചറിയണമെന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നു, മത്തായിബത്തിന്റെ 36 മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. ദ ഫാമിലി വിൽ ബി ഫോർ ടു ദ പീപ്പിൾ ദോസ് ഹു റിയലി ഫോളോ ക്രൈസ്റ്റ്. നമ്മൾ വാസ്തവമായി ദൈവത്തെ പിൻപറ്റുമ്പോൾ സ്വന്തം കുടുംബം പോലും എതിരായി തീരുമെന്നാണ് അർത്ഥം. ഇവൻ ജീസസ് ഹു വാസ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ഹിസ് ഫാമിലി. ഐ ടെൽ യു ഡിയർ വൺസ്, വെൻ യു കം right to right with Lord, your family may excommunicate you. ദൈവവുമായി നാം നേർരേഖയിൽ വന്നുമ്പോൾ ഒരുപക്ഷെ കുടുംബം പോലും നമ്മുടെ കൂടെ ഉണ്ടായി എന്ന് വരികയില്ല. യേശുവിന്റെ ജീവിതം അതായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായി വരവോ അവനെ കൈക്കൊണ്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. Then Mark 14:50 it is written that they all left him and fled. Marcos 14:80 il vaikkunnathu avante shishyanmar ellavarum avane vittodi poi enna, ellavarum avane vittodi poi. No one was with him, they all left him and fled. Aaru nammude koodi illathi oru sahayiram namakku undagum. Yesuvin undayirunnengil adu naam anubhavicharayanam. Anganeyulla sahayirathil naam kartavine akshayamayi snehichu jeevikkumo sahodarangale. ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകൾ. ക്രൂശിൽ യേശുവിന് സ്നേഹിതരില്ലായിരുന്നു, യേശു സ്നേഹിതരെ എന്ന് വിളിച്ച ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇന്നത്തെ പാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഈ ലൈൻ പാടുകയല്ല, അവർ പാടിയനെ സ്നേഹിതർ രണ്ടുണ്ട് ക്രൂശിൽ. കാരണം ഇടത്തും വലത്തും ഓരോ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. പ്രിയ സഹോദരങ്ങളെ, അവരാരും ക്രിസ്തുവിന്റെ സ്നേഹിതരല്ല, നാം അത് തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മുടെ കൂടെ ധാരാളം ആളുകൾ ഇടത്തും വലത്തും ഉണ്ടായി എന്ന് വരാം. അവരെയെല്ലാം സ്നേഹിതരാക്കാൻ ശ്രമിക്കരുത്. കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് നാം ജീവിക്കണം. ആ ജീവിതത്തിൽ ഒറ്റപ്പെടൽ നമുക്കുണ്ടാകും. ആ ജീവിതത്തിൽ കുടുംബം നമ്മെ ഉപേക്ഷിച്ചു എന്ന് വരാം, തള്ളിക്കളഞ്ഞു എന്ന് വരാം. ആ ജീവിതത്തിൽ എല്ലാവിധ പരീക്ഷകളും നമുക്കുണ്ടാകും. വി മേ ഹാവ് ടു എക്സ്പീരിയൻസ് സഫറിങ്, വി മേ ഹാവ് ടു എക്സ്പീരിയൻസ് ഈവൻ ഡെത്ത്. ഇൻ ദ സെയിം വേ വി ക്യാൻ എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഹിസ് റെസറക്ഷൻ. ഓൾ വി നീഡ്, വി ക്യാൻ ടു നോ ക്രൈസ്റ്റ്, വി നീഡ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ. ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ആവശ്യമുണ്ട്. രണ്ട്, എഫേസ്യർ 1:18 വായിക്കുന്നു, അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അപ്പോൾ ക്രിസ്തുവിനെ അറിയാൻ നമുക്ക് അതിനുള്ള ഒരു വെളിപ്പാട് വേണം. ആ വെളിപ്പാടിലാണ് ക്രിസ്തുവിനെ പൂർണ്ണമായി നാം അറിയുവാൻ നമുക്ക് കഴിയൂ. രണ്ട്, ആ ജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എഫേസ്യർ 1:18 ഞാനിവിടെ പറഞ്ഞത്, ദി ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ബീയിങ് എൻലൈറ്റൻഡ് ദാറ്റ് യു മേ നോ വാട്ട് ഈസ് ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ് ആൻഡ് വാട്ട് ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. വിളിയാലുള്ള ആശീനെന്നും 18 മലയാളത്തിൽ ആ വാക്യം പറയാം. ഓക്കെ, എഫേസ്യർ 1:18, വിളിയാലുള്ള ആശി ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും. വിളിയാൽ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അത് 17 വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് മലയാളത്തിൽ കിടക്കുന്നത്, 17 അവസാനമാണ്. ഇവിടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുക എന്നുള്ളതിന്, ഹൃദയ ദൃഷ്ടി എന്നുള്ളത് ഗ്രീക്കിൽ അത് കൊടുത്തിട്ടുള്ളത് ദ ജല സൈഡ് ഓഫ് ഐ എന്നാണ്, അല്ലെങ്കിൽ ഗ്ലാൻസ് എന്ന വാക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടം, ആദ്യ കാഴ്ച എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇറ്റ് മീൻസ് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ ആയിരിക്കും. നമ്മുടെ ആദ്യ കാഴ്ചയിൽ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ വരുന്നത്, വെളിപ്പെടുന്നത് ക്രിസ്തുവായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, വെൻ വി ആർ എൻലൈറ്റൻഡ്, വെൻ വി ആർ എൻലൈറ്റൻഡ് വാട്ട് വിറ്റ് ഹാപ്പൻ യു നോ, ഇൻ ദ ഫസ്റ്റ് ഗ്ലാൻസ്, ഇൻ ദ ഫസ്റ്റ് സൈറ്റ് വി വിൽ സീ ക്രൈസ്റ്റ്, നത്തിങ് ബട്ട് ക്രൈസ്റ്റ്. ഇന്ന് നമ്മുടെ ആദ്യ ദൃഷ്ടിയിൽ ക്രിസ്തുവാണോ ലോകമാണോ? ഇന്ന് നമ്മുടെ ആദ്യ ദൃഷ്ടിയിൽ ഈ ഭൂമിയിലുള്ള മനുഷ്യരാണോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണോ? ഇന്ന് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ, ആദ്യ നോട്ടത്തിൽ, ആദ്യം നമ്മുടെ ദൃഷ്ടിപഥത്തിൽ പ്രകാശിക്കുന്നത് ഈ ലോകവും അതിൻ്റെ സുഖസൗകര്യങ്ങളുമാണോ, അതോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണോ? പ്രിയ സഹോദരങ്ങളെ, ആ അർത്ഥത്തിലാണ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്ന് പൗലോസ് പറയുന്നത്. അതെ, നാം കർത്താവിനെ പിൻപറ്റുന്നെങ്കിലും നമ്മുടെ പ്രയോറിറ്റി, നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്, വാട്ട് ഈസ് അവർ പ്രയോറിറ്റി, ഈസ് ഇറ്റ് ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് അലോൺ ഓർ സംതിങ് എൽസ്, അത് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായും ലോകത്തെയും ലോകത്തിലുള്ളതിനെയുമാണ് ആദ്യം നാം കാണുന്നത്. ആദ്യ കാഴ്ച ക്രിസ്തുവിനെ കാണുന്നതാകുവാൻ വേണ്ടിയാണ് പൗലോസ് ഇവിടെ എഫസോസിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ടൊറോണ്ടോയിലുള്ളവർക്കല്ല, ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഏതൊരു സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇത് എനിക്ക് ആവശ്യമുള്ള പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. നിങ്ങൾക്കും ആവശ്യമുണ്ട്. നമ്മുടെ ആദ്യ കാഴ്ച ക്രിസ്തുവിനെ ആകണം. ആ അർത്ഥത്തിലാണ് നാം ക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടത്. ടു നോ ക്രൈസ്റ്റ്, അവർ ഐസ് ഓഫ് അവർ ഹാർട്ട് മേ ബി എൻലൈറ്റൻഡ് ദ ഫസ്റ്റ് ഗ്ലാൻസ്. അടുത്തത് 3:19 വരുമ്പോൾ മൂന്നിന്റെ 19 പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയണം. അപ്പോൾ ക്രിസ്തുവിനെ അറിയുന്നതിൽ ഒന്ന് നമുക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് വേണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം ക്രിസ്തുവിനെ അറിയുവാൻ. പിന്നീട് പറയുകയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് വിച്ച് പാസ്സത്ത് നോളജ്, അറിവിനുപരിയായുള്ള സ്നേഹം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വി ക്യാൻ ഗീവ് എ ഡെഫിനിഷൻ ഫോർ ലവ്. വി ക്യാൻ സേ 5 things or 10 things അബൌട്ട് ലവ്. ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻ്റ്. ഹിയർ ഇറ്റ് ഇസ് റിട്ടൺ ദാറ്റ് വി മസ്റ്റ് ഹാവ് an experiential love. We must love others which has to be past the knowledge. That love has to be experienced. അനുഭവിക്കുവാൻ കഴിയുന്ന പ്രായോഗികത്വമുള്ള സ്നേഹം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. Usually people ask, do you love me? They are happy to hear, yes. എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതും ഇഷ്ടമാണെന്ന് കേൾക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആളുകൾക്ക്. എന്നാൽ അതല്ല വലുത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് വി മസ്റ്റ് ഹാവ് എ ലൈഫ് ടു എക്സ്പീരിയൻസ് ലവ്. നാം സ്നേഹം ഉള്ള ജീവിതം ഉള്ളവരാകണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. സ്നേഹത്തെക്കുറിച്ച് 10 points പറയാനുള്ള നമ്മുടെ കഴിവിൽ പ്രാധാന്യമില്ല. മറിച്ച് സ്നേഹമുള്ള ജീവിതം നമുക്കുണ്ടാകണം. ആ സ്നേഹമുള്ള ജീവിതത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു കാര്യം ഈ 3-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മേ ബി ഏബിൾ ടു കോംപ്രിഹെൻഡ് വിത്ത് ഓൾ ദ സെയിൻസ് വാട്ട് ഈസ് ദ ബ്രെഡ്ത് ദ ലെങ്ത് ആൻഡ് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. അതെ, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഇവിടെ പറയുകയാണ്, സ്നേഹത്തിൻ്റെ വീതി, സ്നേഹത്തിൻ്റെ നീളം, സ്നേഹത്തിൻ്റെ ഉയരം, സ്നേഹത്തിൻ്റെ ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. സി ദ ലവ് വിച്ച് ഹാസ് എ ലെങ്ത്, ദ ലവ് വിച്ച് ഹാസ് എ ബ്രെഡ്ത്, ദ ലവ് വിച്ച് ഹാസ് എ ഹൈറ്റ്, ദ ലവ് വിച്ച് ഹാസ് എ ഡെപ്ത്. ഐ നോ recently a father who told me about his children. He has 3 daughters. The eldest one, she used to say to her father that my love towards you is just like a rod, because whenever she sees the road sees as unending. Road is continuing. Everywhere the vehicle turns, there is road. So she used to say to her father that, father, I love you just like a rod. Engottu vandi thirichalu anandamayi road kadakkunnathu kondu ee magala pidavinodu parayumayirunnu, road poleyanu pappayodu enikkulla sneham anandi enna arthathilanu paranju. Ennal ivide Paulus parayunna snehathinte neelam endanu? What is the length of love? What Paul says, it shows the hope in Christ. ക്രിസ്തുവിലുള്ള പ്രത്യാശയെയാണ് സ്നേഹത്തിൻ്റെ നീളം കാണിക്കുന്നത്. നമ്മൾ ഇന്ന് കർത്താവിനെ കാണാതെ സ്നേഹിക്കുന്നു. ഒരു ദിവസം നാം അവനെ മുഖാമുഖം കാണും. മുഖാമുഖം കാണുന്നത് വരെ നീളുന്ന ഒരു സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിലുള്ള സ്നേഹം. നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, യേശു തൻ്റെ ശിഷ്യന്മാരെ അവസാനത്തോളം സ്നേഹിച്ചു. ജീസസ് ഹു ലവ്ഡ് ഹിസ് ഡിസൈപ്പിൾ ടിൽ ദ എൻഡ്, അവസാനം വരെ സ്നേഹിച്ചു. അതേ പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ടോ? ക്രിസ്തുവിനെ അറിയണമെങ്കിൽ, യഥാർത്ഥമായി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ, അതിനുവേണ്ടി നാം ക്രിസ്തുവിനെ അറിയണം. ആ അറിവിൽ ഈ അൺഎൻഡിങ് ലവ്, ഈ നീളമുള്ള സ്നേഹം, നിത്യത വരെ നിലനിൽക്കുന്ന സ്നേഹം, അത് നമ്മിൽ ഉണ്ടാകണം. ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നാം ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് സ്നേഹത്തിൻ്റെ വീതി? വാട്ട് ഈസ് ദ വിഡ്ത്, ബ്രെഡ്ത് ഓഫ് ദ ലവ്? ഇറ്റ് ഷോസ് ഇൻ എഫേഷ്യൻസ് ചാപ്റ്റർ 1:18, ക്രിസ്തുവിലുള്ള അവകാശത്തിൻ്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. ഇറ്റ് ഷോസ് ദ ഇൻഹെറിറ്റൻസ്, ദ ഗ്ലോറി ഓഫ് ഇൻഹെറിറ്റൻസ്. നമുക്ക് ദൈവം തരുവാൻ പോകുന്ന അവകാശം, അതിൻ്റെ മഹത്വം, അതിൻ്റെ വലിപ്പമാണ് സ്നേഹത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ ഉയരം കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഹി ഹാസ് പ്ലേസ്ഡ് അസ് ഇൻ ഹെവൻലി പ്ലേസസ്, അവൻ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അതാണ് സ്നേഹത്തിൻ്റെ ഉയരം. എന്താണ് സ്നേഹത്തിൻ്റെ ആഴം? പാപനിമിത്തം മരിച്ചവരായിരുന്ന നമ്മെ, നാശകരമായി കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ അവൻ കയറ്റി, ആ ആഴത്തിൽ നിന്ന് അവനെ കയറ്റി. അതാണ് സ്നേഹത്തിൻ്റെ ആഴം. പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹത്തെ നമ്മൾ പ്രായോഗികമായി അറിയണം. നാം നമ്മുടെ പ്രാർത്ഥനകളിൽ, വേണ്ട നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മെ രക്ഷിച്ച ആ രക്ഷയെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? സ്നേഹത്തിൻ്റെ ആഴം നാം ഗ്രഹിക്കാറുണ്ടോ? അത് ഓർക്കാറുണ്ടോ? ക്രിസ്തുവിൽ നമ്മെ ഇന്ന് ആക്കിയിരിക്കുന്ന, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള നമ്മുടെ പദവിയെ, ആ സ്നേഹത്തിൻ്റെ ഉയരത്തെ നാം ഓർക്കാറുണ്ടോ? ആ സ്നേഹത്തിൻ്റെ വീതി, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ മഹത്വത്തെക്കുറിച്ച്, അവകാശത്തെക്കുറിച്ച്, പദവിയെക്കുറിച്ച്, ദൈവീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് എഫേസ്യർ 2:1-3 വരെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ വായിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതേ പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തിന്റെ നീളം ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ് കാണിക്കുന്നത്. ആ സ്നേഹത്തെ നമ്മൾ അറിയണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണം, അനുഭവിച്ചറിയണം. അനുഭവിക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ആദ്യ കാഴ്ച ക്രിസ്തുവായിട്ട് തീരണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനുള്ള ജ്ഞാനവും വെളിപ്പാടും നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയണം, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. പാപസംബന്ധമായി മരിച്ചവരായിരുന്ന നമ്മെ ആത്മീയമായി ഇന്ന് സ്വർഗത്തിൽ ഇരുത്തുകയും ദൈവികമായ അവകാശങ്ങൾ നമുക്ക് നൽകി പ്രത്യാശ തന്ന് നമ്മെ നിർത്തിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അത് സകല വിശുദ്ധന്മാരോടും ചേർന്ന് നാം ഗ്രഹിക്കണമെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. വി ഹാവ് ടു എക്സ്പീരിയൻസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് വിത്ത് ഓൾ സെയിൻസ്. സഭയെന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ കുടുംബമാണ്. ചർച്ച് ഇസ് ദ സെക്കൻഡ് ഹോം, ഹോം ഇസ് ദ ഫസ്റ്റ് ചർച്ച്. ആ സഭയെന്ന കുടുംബത്തിൽ ഉള്ള എല്ലാവരും, കൃത്യമായി പറഞ്ഞാൽ നാം അനുഭവിക്കുന്ന ദൈവകൃപ, അത് പ്രായോഗികമാക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമൂഹമാണ് നമ്മുടെ സഭ. We know many things from the word of God that has to be experienced through the church. ക്ഷമിക്കാൻ സഭയിലൂടെ നാം അത് ശീലിക്കുകയാണ്. പങ്കുവെക്കുവാൻ സഭയിലൂടെ നാം ശീലിക്കുകയാണ്. സഭ നാം അറിയുന്ന ദൈവീയ സത്യങ്ങൾ അത് പ്രായോഗികമാക്കുവാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ള സമൂഹമാണ്. നാം ഒറ്റയ്ക്ക് എല്ലാം അനുഭവിക്കുകയല്ല, മറിച്ച് അത് നാം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ദൈവം തന്നിട്ടുള്ള ആ പ്രാദേശിക സഭയെക്കുറിച്ച് നാം എല്ലാവരും കരുതലുള്ളവരും വളരെ ഗൗരവത്തോടെ പ്രാദേശിക സഭയെ നാം കാണേണ്ടവരും സഭയോട് കൂറു പുലർത്തേണ്ടവരുമാണെന്ന്. വിശുദ്ധന്മാരോട് ഒരുമിച്ച് സ്വർഗ സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. കൃത്യമായി പറഞ്ഞാൽ ഒരുവന്റെ ആത്മീയ വളർച്ചയ്ക്ക് സഭ കൂടിയേ തീരൂ. നാം രക്ഷിക്കപ്പെടുന്ന ഒറ്റയ്ക്കാണ്, നിത്യതയിൽ നാം ചേർക്കപ്പെടുന്നത് ഒറ്റയ്ക്കായിരിക്കും. വി ആർ സേവ്ഡ് അലോൺ, വി വിൽ ബി അക്സെപ്റ്റഡ് ഇൻ ഹെവൻ അലോൺ, ബട്ട് വി നീഡ് എ ചർച്ച് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നാം വളരുന്നതിന് നമുക്കൊരു സഭ കൂടിയേ തീരൂ. Dear ones, you should have your fellowship with your church. That must be seriously considered. To know Christ, we need to know the love of Christ which surpasses knowledge. Arivinubiriyaya prayogiyathamulla sneham nammal ariyanam anubhavikkanam. Then again, onninte 19il parayiyana vishwasikkuna namakku vendi vyavarikkuna അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിക്കണം. ആ ഇമ്മെഷറബിൾ പവർ വി ഹാവ് ടു എക്സ്പീരിയൻസ്. ടു നോ ക്രൈസ്റ്റ് വി നീഡ് ടു എക്സ്പീരിയൻസ് ദ സർപാസിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. പ്രിയ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ്, ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് നാം ജീവിക്കണം. രണ്ട്, നമ്മെ കുറിച്ചുള്ള ദൈവീ ഉദ്ദേശം നാം അറിയണം. ടു നോ ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ് ചാപ്റ്റർ 1:18. വി ഹാവ് ടു നോ ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. വൈ വി ആർ കോൾഡ്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമുക്കിഷ്ടമുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി ഉള്ളവരല്ല. വി ആർ കോൾഡ് ടു പ്ലീസ് ഗോഡ്. വി ആർ നോട്ട് കോൾഡ് ടു ലിവ് അക്കോർഡിംഗ് ടു അവർ വിൽ ആൻഡ് വിഷസ്. ഷുഡ് നോട്ട് കൺസിഡർ അവർ എൻജോയ്മെന്റ്, അവർ പ്ലഷർ, അവർ സേഫ്റ്റി, ബട്ട് വി ആർ കോൾഡ് ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, ദൈവത്തിന് സന്തോഷമായിരിക്കുവാൻ, ദൈവത്തിന് പ്രസാദമായിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ വിളിയുടെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഹിതം നാം തിരിച്ചറിയണം. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഒന്ന്, നമുക്കൊരു ഏകാഗ്രമായ ഹൃദയം വേണം. വി മസ്റ്റ് ഹാവ് എ കോൺസെൻട്രേറ്റഡ് ഹാർട്ട്. ഇളകിപ്പോകാത്ത, ചഞ്ചലിക്കാത്ത ഒരു ഹൃദയം നമുക്ക് ആവശ്യമുണ്ട്. കൊലോസർ 3:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. സെറ്റ് യുവർ അഫക്ഷൻ ഓൺ തിങ്സ് എബവ്, നോട്ട് ഓൺ തിങ്സ് ഓൺ ദ എർത്ത്. വി ഹാവ് ടു സെറ്റ് അവർ മൈൻഡ് ഓൺ തിങ്സ് എബവ്. ഏകാഗ്രമായ ഹൃദയം നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപമാണ് നമ്മുടെ മനോഭാവവും ചിന്തകളും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് തോട്ട്സ് ആർ ദ റിവീൽഡ് ഫോം ഓഫ് അവർ ഹാർട്ട്. ബൈ അവർ തോട്ട്സ്, ബൈ അവർ ആറ്റിറ്റ്യൂഡ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻസൈഡ് അവർ ഹാർട്ട്. വി മസ്റ്റ് ഹാവ് എ കോൺസെൻട്രേറ്റഡ് ഹാർട്ട്. സെക്കൻഡ് ഈസ് വി മസ്റ്റ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മനസ്സുള്ള സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ തീരണം, മനോഭാവമുള്ളവരായിട്ട് നമ്മൾ തീരണം. കൊലോസ്യൻസ് 3:12 ഇറ്റ് ഈസ് റിട്ടൻ ദാറ്റ് അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവയെ ധരിക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. നമ്മൾ മനസ്സലിവുള്ളവരാകണം, നമ്മൾ ദയുള്ളവരാകണം, താഴ്മയുള്ളവരാകണം, സൗമ്യതയുള്ളവരാകണം, ദീർഘക്ഷമയുള്ളവരാകണം. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിട്ട് നാം തീരണം. അതെ, നമ്മെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം അറിയണമെങ്കിൽ ഏകാഗ്രമായ ഹൃദയം നമുക്ക് ആവശ്യമുണ്ട്. ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകണമെന്നാണ് പറയുന്നത്. അത് അല്പം കൂടി വിശദീകരിക്കുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ് അവിടെ പറയുന്നത്. കൊലോസ്യർ 3:16 ഇങ്ങനെയാണല്ലോ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഞാനൊന്ന് പാരഫ്രൈസ് ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ വചനം വസിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. Dwelling the word of God in the heart and the head are different. ദൈവവചനം തലച്ചോറിലുള്ള ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. അവരാണ് കൂടുതൽ സംവാദങ്ങളിൽ ഏർപ്പെടുന്നവർ. പക്ഷേ ഹൃദയത്തിലുള്ളവർ കുറഞ്ഞു വരികയാണ്. ദൈവവചനം നമ്മുടെ തലച്ചോറിലുണ്ടായിട്ട് ഒരർത്ഥവുമില്ല. അത് സംവാദങ്ങൾക്കും വാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ഉപയോഗപ്പെടും. പക്ഷേ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നതിനും നമ്മുടെ നിത്യജീവനും അത് ഉപാധിയായിട്ട് തീരുന്നുള്ളൂ എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളതിന്റെ ലക്ഷണം എന്താണ്? എവിഡൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ അത് തമ്മിൽ കൂട്ടായ്മ ബന്ധത്തിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചുമെന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ഹൃദയത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ വിശുദ്ധന്മാരോട് ഒരുമിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അവിടെ തമ്മിൽ, ആ വാക്ക് നമ്മൾ അടിവരയിടേണ്ട വാക്യമാണ് തമ്മിൽ എന്നുള്ളത്. ഈച്ചതർ തമ്മിൽ എന്നുള്ള വാക്ക് 50-ലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന വാക്ക് ഇവിടെ പറയുന്നു കൂട്ടായ്മ ബന്ധത്തിൽ. ഇന്നിപ്പം വന്ന് വന്ന് ആളുകളൊക്കെ ചിന്തിക്കുന്നത്, ഞാനെന്തിനാ മറ്റൊരാളെ ഉപദേശിക്കുന്നത്, ഞാനെന്തിനാ വേറൊരാളെ ഉപദേശിക്കുന്നത്, അങ്ങനെ ഉപദേശിച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുമോ? എന്റെ ആവശ്യമില്ല, എന്തിനാ വെറുതെ പടങ്ങുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന ആളുകളാണ്. നമ്മുടെ സഹോദരങ്ങളിൽ ആരില്ലെങ്കിലും എന്തുക തിരുത്തുക, അത് നമ്മുടെ കടമയാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ വേണം നാം എല്ലാവരെയും കാണാൻ. നാം നിത്യതയിൽ പോകണം, നമ്മളോട് ഒരുമിച്ച് അവരും നിത്യതയിൽ ഉണ്ടാകണമെന്നുള്ള ചിന്തയിലാണ് നാം ജീവിക്കേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നതിന്റെ സാരം. അതെ, കൂട്ടായ്മ ബന്ധത്തിൽ നാം ബുദ്ധി ഉപദേശിക്കണം. ഇത് പ്രാദേശിക സഭയിലാണ് ആരംഭിക്കേണ്ടത്. കൃത്യമായി അങ്ങ് പറയാമല്ലോ, പ്രാദേശിക സഭയിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ വ്യക്തി താല്പര്യമില്ലാതെയാകും. ഒന്നുകൂടെ പറയുന്നു, പ്രാദേശിക സഭയിൽ ഉള്ള എല്ലാ ആളുകളുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ വ്യക്തി താല്പര്യമില്ലാതെയാകും. ഇഫ് ക്രൈസ്റ്റ് ഡ്വൽ ഇൻ ദ ഹാർട്ട് ഓഫ് ദ ഈച്ച് ഇൻഡിവിജ്വൽ ഓഫ് ദ ലോക്കൽ ചർച്ച് ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് വിൽ ബി ഡിസപ്പിയേർഡ്. സാർവത്രിക സഭയിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ പിന്നെ സംഘടനാപരമായ പ്രശംസ നിന്നുപോകും. സാർവത്രിക സഭയിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ പിന്നെ സംഘടനയിലുള്ള പ്രശംസ നിന്നുപോകും. പിന്നെ IPC എന്നോ AG എന്നോ ചർച്ച് ഓഫ് ഗോഡ് എന്നോ ഇൻഡിപെൻഡന്റ് എന്നോ ഉള്ള ചിന്തയുണ്ടാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇഫ് ക്രൈസ്റ്റ് ഡ്വൽ ഇൻ ദ ഹാർട്ട് ഓഫ് ദ ഈച്ച് ഇൻഡിവിജ്വൽ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് ദ ഡിനോമിനേഷണൽ പ്രൈഡ് ഓർ സ്പിരിറ്റ് വിൽ ബി ഡിസപ്പിയേർഡ്. ഡിയർ വൺസ്, ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആർ ലിവിംഗ് ടുഗദർ വിത്ത് ദ സെയിൻസ് ബൈ ലുക്കിംഗ് ദ ഇറ്റേണൽ ലൈഫ്. നമ്മുടെ ആ നിത്യജീവനെ നോക്കി നാം ഒരുമിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലൂസ് പ്രാർത്ഥിച്ച ഈ വാചകങ്ങൾ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന് പറഞ്ഞത്, അടിവരയിട്ട് നാം മനസ്സിലാക്കണം. വി ഹാവ് ടു അണ്ടർലൈൻ ദ വേർഡ്സ് വിച്ച് പോൾ യൂസ്ഡ് വൈൽ ഹി വാസ് പ്രേയിങ് ടു ദ പീപ്പിൾ അറ്റ് എഫസോസ്, പ്രേയിങ് ടു ദ ചർച്ച്. ഐ റിപ്പീറ്റ് ദാറ്റ് വേർഡ്സ് വൺസ് അഗെയിൻ, എഫേഷ്യൻസ് ചാപ്റ്റർ 3:17, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ജീവിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ക്രിസ്തു വസിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലത് ഇൻഹബിറ്റന്റ്, റെസിഡന്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ഥിരതാമസമാക്കണം, ഡ്വെല്ലിംഗ് പെർമനന്റ്ലി എന്നാണ്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലും ക്രിസ്തു വസിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ക്രൈസ്റ്റ് ഹാസ് ടു ഡ്വെൽ പെർമനന്റ്ലി ഇൻ അവർ ഹാർട്ട്സ്. വെൻ വി കം ടു ദ ചർച്ച്, വെൻ വി ആർ അറ്റ് ഹോം, വെൻ വി ഡു അവർ വർക്ക്, വെൻ വി ആർ ഓൺ ദ റോഡ്, ക്രൈസ്റ്റ് ഹാസ് ടു ഡ്വെൽ ഇൻ അവർ ഹാർട്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും സഭയിൽ വരുമ്പോഴും എല്ലാം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അവിടെ ഹൃദയത്തിൽ എന്നുള്ളത് കാർ എന്നുള്ള ആ വാക്ക് അത് ഫിഗറേറ്റീവ്ലി ഉപയോഗിച്ചാൽ തോട്ട്സ് ആൻഡ് ഫീലിംഗ് എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലും നമ്മുടെ വികാരങ്ങളിലൂടെയും ക്രിസ്തു വെളിപ്പെടണമെന്നാണ്. ചിന്തയിലൂടെയും വികാരങ്ങളിലൂടെയും ക്രിസ്തു വെളിപ്പെടും വണ്ണം ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കണമെന്നാണ് ഗ്രീക്കിൽ അത് എഴുതിയിട്ടുള്ളത്. ക്രൈസ്റ്റ് ഷുഡ് റിവീൽ ത്രൂ അവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓർ ഇമോഷൻസ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇമോഷനിലൂടെ ക്രിസ്തുവാണോ വെളിപ്പെടുന്നത്? നമ്മുടെ ചിന്തകളിൽ ക്രിസ്തുവാണോ വെളിപ്പെടുന്നത്? എങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ അറിയണം. ഈ രണ്ട് ചിന്തകൾ പങ്കുവെച്ച എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം അവസാനിക്കുന്നല്ലോ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ക്രിസ്തു നമ്മളിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വ്യക്തിപരമായി വളരുവാനായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സമയം കൃത്യതയോടെ നാം ഉപയോഗിക്കണം. വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ടൈം വിച്ച് ഗോഡ് ഗേവ് അസ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ് പേഴ്സണലി. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് എല്ലാ കാലത്തെയും ദൈവ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി വിൽ ഓഫ് ഗോഡ് ഇൻ ഓൾ ടൈം ഓൺലി ഇഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ അസ്. ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. ടു നോ ക്രൈസ്റ്റ് വി നീഡ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ. അതേ പ്രിയ സഹോദരങ്ങളെ, ടു നോ ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, നമ്മെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം നാം അറിയണം. നമുക്ക് സംതൃപ്തിയുള്ള ജീവിതം നയിക്കുകയല്ല, ക്രിസ്തുവിന് സന്തോഷകരമായ ജീവിതം നാം നയിക്കണം. വി ഷുഡ് നോട്ട് ലീഡ് എ ലൈഫ് വിച്ച് സാറ്റിസ്ഫൈസ് അസ്, റാദർ ടു സാറ്റിസ്ഫൈ ക്രൈസ്റ്റ് അവർ മാസ്റ്റർ. ക്രൈസ്റ്റ് ഷുഡ് റിവീൽ ത്രൂ അവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. ക്രൈസ്റ്റ് ഷുഡ് റിവീൽ ത്രൂ അവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളിലൂടെ വികാരങ്ങളിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുമെന്നും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കട്ടെ. Let Christ dwell permanently in our heart. May the Lord bless us through this verse. Thank you once again. May Lord bless you all.